ദൈവവചനം ഇന്ന് നമ്മോടെല്ലാം സംസാരിക്കുന്നു. ദൈവം ഈ പുസ്തകം ഇന്നലെയല്ല നാളെ എഴുതിയതുപോലെ തോന്നുന്നില്ലേ? എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് നാളത്തെ വർത്തമാന പത്രത്തിന്റെ മുൻപിലാണെന്നോർക്കണം. സംഭവങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു.
ജീവസന്ദേശ പഠനത്തിലേക്ക് സ്വാഗതം. വീണ്ടും വചനം പഠിക്കുവാൻ ഒത്തുകൂടാൻ സഹായിച്ച ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നും പഠനം ആരംഭിക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
ജീവസന്ദേശം പ്രോഗ്രാം ശ്രവിക്കുന്ന ഓരോരുത്തരെയും നേരിൽ കാണുവാനും ബന്ധപ്പെടുവാനും എനിക്ക് അതീവ താൽപര്യമാണ്. പലപ്പോഴും ഞാൻ നിങ്ങളുടെ ജില്ലയിലോ അടുത്തുള്ള പട്ടണത്തിലോ മീറ്റിംഗുകൾക്കായി വരാറുണ്ട്. താങ്കളുടെ മേൽവിലാസം എന്റെ കൈവശമുണ്ടെങ്കിൽ താങ്കളുടെ ഏറ്റവും അടുത്ത സ്ഥലത്ത് ഞാൻ വരുന്ന വിവരം താങ്കളെ അറിയിക്കുന്നതാണ്. അതുമാത്രമല്ല, പുതിയ പുതിയ പ്രക്ഷേപണങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചും ഞങ്ങളുടെ പുതിയ പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ചും അതാത് സമയങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു പോസ്റ്റ് കാർഡിൽ താങ്കളുടെ വിലാസം ഞങ്ങൾക്ക് അയച്ചു തരിക. ജീവസന്ദേശം മെയിലിംഗ് ലിസ്റ്റിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക എന്ന് എഴുതി ഞങ്ങൾക്ക് ഇന്ന് തന്നെ താങ്കളുടെ വിലാസം അയച്ചു തരിക. ജീവസന്ദേശം മെയിലിംഗ് ലിസ്റ്റിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക. ഇതിനു മുൻപ് താങ്കൾ കത്തുകൾ അയച്ചിട്ടുള്ള വ്യക്തിയാകുന്നെങ്കിൽ തന്നെ ഈ പ്രാവശ്യം ഇപ്രകാരം ഒരു പോസ്റ്റ് കാർഡിൽ വിലാസം അയച്ചു തരിക. ഇതിന് പ്രത്യേക പരിഗണന നൽകുന്നതാണ്. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ എനിക്കറിയാം, ആർക്കും എന്നെ പഠിപ്പിക്കുവാൻ കഴിയില്ല എന്ന ചിന്ത ഒരു വ്യക്തിയെ നശിപ്പിക്കുവാൻ പോരുന്നതാണ്. ജീവകാലം മുഴുവൻ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്നതാണ് വളർച്ചയുടെ ലക്ഷണം. ലളിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവരിൽ നിന്നും പഠിക്കുവാൻ മനസ്സുള്ളവർ എത്ര പെട്ടെന്ന് ഉയരുമെന്നറിയാമോ? ഈ കാര്യത്തിൽ നാം ശരിയാകേണ്ടത് എവിടെയൊക്കെയാകുന്നു എന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. യെശയ്യാപ്രവചനം 27 അധ്യായം ആണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞത്. 28 അധ്യായം തികച്ചും ഒരു പുതിയ ഭാഗത്തേക്കാണ് നമ്മെ കൊണ്ടുവരുന്നത്. 24 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിൽ തികച്ചും ഭാവിയിലേക്കുള്ള പ്രവചനങ്ങളാണ് നാം കണ്ടുകഴിഞ്ഞത്. 28 മുതൽ 35 വരെയുള്ള അധ്യായങ്ങളിൽ പ്രാദേശികവും ഭൂതകാല നിവൃത്തിയുള്ളതുമായ പ്രവചനങ്ങളാണ് നാം കാണുന്നത്. അതേസമയം തന്നെ ഭാവിയിലേക്ക് പോയി കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ കാലയളവിൽ തന്നെ സംഭവിക്കുവാൻ പോകുന്ന പ്രവചനങ്ങളുമുണ്ട്. ഈ പുതിയ ഭാഗം 6 ശാപങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. 34 അധ്യായത്തിലെ വലിയ ഹർമഗദോൻ യുദ്ധത്തിൽ ഇത് എത്തുകയും 35 അധ്യായത്തിൽ സഹസ്രാബ്ദ വാഴ്ച ഭൂമിയിൽ കൊണ്ടുവരുന്ന പ്രയോജനങ്ങൾ പറയുകയും ചെയ്യുന്നു. നമുക്ക് മുൻപിലുള്ള ഈ അധ്യായം ചാരത്തും ദൂരത്തുമുള്ള കാഴ്ചയുടെയും ഭൂതകാലത്തെയും ഭാവികാലത്തെയും പ്രാദേശികവും അന്നേരമുള്ളതുമായ സംഭവങ്ങളുടെയും പൊതുവായുള്ളതും അങ്ങ് ദൂരെ സംഭവിക്കാനിരിക്കുന്നതുമായ പ്രവചനങ്ങളുടെയും സമ്മിശ്ര രൂപത്തിന്റെ ഒന്നാന്തരം ഉദാഹരണമാണ്. നിറവേറ്റപ്പെട്ടതും നിറവേറ്റപ്പെടുവാനുള്ളതുമായത് നാം ഇവിടെ കാണുന്നതാണ്. ഇവിടെ എഫ്രയീം എന്ന പേരിൽ പറഞ്ഞിരിക്കുന്ന വടക്കേ രാജ്യം ഉടൻ തന്നെ അശൂര്യ പ്രവാസത്തിലേക്ക് പോകുന്നതാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു മുൻദർശനമാകുന്നു ഇത്. എന്നാൽ തെക്കേ രാജ്യമായ യഹൂദയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാകുന്നു ഇത്. BC 721 അശൂര്യ രാജാവായിരുന്ന സൽമനേശർ എഫ്രയീമിനെ കീഴടക്കിയപ്പോൾ ഒന്നാം ഭാഗം നിറവേറി. അവൻ വടക്കേ രാജ്യത്തെ തോൽപ്പിച്ച് അവിടുത്തെ ജനങ്ങളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. ആദ്യത്തെ ശാപം പറഞ്ഞിരിക്കുന്നത് വടക്കേ രാജ്യത്തിനെതിരായിട്ടാണ്. ഒന്നാം വാക്യം ഞാനൊന്ന് വായിക്കാം. 28 അധ്യായത്തിന്റെ ഒന്നാം വാക്യം: എഫ്രയീമിലെ കുടിയാന്മാരുടെ ഡംഭ കിരീടത്തിനും വീഞ്ഞുകുടിച്ച് ലഹരി പിടിച്ചവരുടെ ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവന്റെ ഭംഗിയുള്ള അലങ്കാരത്തിനും അയ്യോ കഷ്ടം. വടക്കേ 10 ഗോത്രങ്ങൾക്കുള്ള പേരാണ് എഫ്രയീം എന്നുള്ളതും ഇസ്രായേൽ എന്നുള്ളതും. ചിലപ്പോൾ ശമരിയ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കുടിയാന്മാരുടെ ചിത്രം അക്ഷരീകവും അതേസമയം തന്നെ ആത്മീയവുമാകുന്നു. ആത്മീക ബോധം സംബന്ധിച്ച് അവർ ഭാഗിക ബോധക്ഷയം സംഭവിച്ചതുപോലെയാകുന്നു. ആത്മീയമായി ലഹരി പിടിച്ചിരിക്കുക എന്നാൽ അഹങ്കാരത്താൽ നിറഞ്ഞിരിക്കുക എന്നാണ്. രണ്ടാം വാക്യം: ഇതാ ശക്തിയും ബലവുമുള്ള ഒരുത്തൻ കർത്താവിങ്കിൽ നിന്ന് വരുന്നു. തകർത്ത കൊടുങ്കാറ്റോടുകൂടിയ കൽമഴ പോലെയും കവിഞ്ഞൊഴുകുന്ന മഹാജലപ്രവാഹം പോലെയും അവൻ അവരെ വെറും കൈകൊണ്ട് നിലത്ത് തള്ളിയിടും. ഇവിടെ അശൂര്യരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശക്തൻ എന്നും തകർത്ത കൊടുങ്കാറ്റോടുകൂടിയവൻ എന്നും കവിഞ്ഞൊഴുകുന്ന മഹാജലപ്രവാഹം എന്നുമത്രേ. മൂന്നാം വാക്യം, എഫ്രീമിലെ കുടിയാന്മാരുടെ ദമ്പകിരീടം അവൻ കാൽ കൊണ്ട് ചവിട്ടിക്കളയും. ഒരുപക്ഷെ താങ്കൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കാം, എന്നാൽ ദൈവം അതിന് ക്ഷമാപണം നടത്തുന്നില്ല. താൻ ഇത് ചെയ്തു എന്ന് ദൈവം പറയുക മാത്രമാണ് ചെയ്യുന്നത്. കുടിയാന്മാരുടെ ഭാവിയാണ് പ്രവാചകനിവിടെ പറയുന്നത്. വടക്കേ രാജ്യത്തെ വീടുകളിലും തോട്ടങ്ങളിലും വെളിപ്പെടുത്തിയിരുന്ന സുഖസൌകര്യങ്ങളിലും ബാഹ്യ സൌന്ദര്യങ്ങളിലും ഒരു ഉന്നത നിലവാരത്തിലുള്ള നാഗരികത ഉയർന്നു കാണാമായിരുന്നു. ഇത് ശരിയാണോ എന്നറിയാൻ താങ്കൾ ചെയ്യേണ്ടത് ശമര്യ പർവ്വതത്തിലേക്ക് ചെന്ന് ഒമ്രിയും ആഹാബും പണിതിരുന്ന കൊട്ടാരം കാണുക മാത്രമാണ്. ആഹാബും ഇസബേലും ജീവിച്ചിരുന്ന സ്ഥലമാണിത്. എനിക്ക് തോന്നുന്നത് ദൈവം ദുഷ്ടന്മാർക്കും ധനവാന്മാർക്കുമാണ് ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലങ്ങൾ നൽകുന്നതെന്നത്രേ. അതിൽ തെറ്റുണ്ട്, ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ചിന്തിച്ചതിൽ. എന്നാൽ ഞാൻ ഒന്നു പറയട്ടെ, ഇത് കാവ്യനീതി മാത്രമാണ്. ദുഷ്ടന്മാർക്കും ലോകപ്രകാരം സമ്പന്നന്മാർക്കും വരുന്നതായ ലോകത്തിൽ അത്ര നല്ല അനുഭവം ആയിരിക്കില്ല എന്നതുകൊണ്ട് ഇവിടെ അങ്ങ് അനുവദിക്കുന്നതായിരിക്കാം, അറിയില്ല. ആ രാജ്യത്തെ ഏറ്റവും മനോഹരമായ സ്ഥാനങ്ങളിലൊന്നാണ് ശമരിയ. ശമരിയ കുന്ന് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിനേക്കാൾ നല്ല ഒരു സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കുക എനിക്ക് പ്രയാസമാണ്. എന്നാൽ വടക്കേ രാജ്യത്തെ ഈ ജനങ്ങളെ ദൈവം ന്യായം വിധിച്ചു. അവരുടെ ഉന്നതമായ സംസ്കാരത്തെ ദൈവം നിലം പതിപ്പിച്ചു. ഇനിയും പ്രവാചകൻ ഭാവിയിലേക്ക് നീങ്ങുവാൻ തുടങ്ങുകയാണ്. അന്നാളിൽ എന്നത് യഹോവയുടെ നാളിനെക്കുറിച്ചാണ്. അതായത് മഹാപീഡനത്തോടെ ആരംഭിച്ച് സഹസ്രാബ്ദത്തിലൂടെ നീണ്ടുപോകുന്നതായ സമയമാണ്. അഞ്ചു മാർമാക്യങ്ങൾ, അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവ തന്റെ ജനത്തിന്റെ ശേഷിപ്പിന് മഹത്വമുള്ള ഒരു കിരീടവും ഭംഗിയുള്ള ഒരു മുടിയും ന്യായവിസ്താരം കഴിപ്പാനിരിക്കുന്നവന് ന്യായത്തിന്റെ ആത്മാവും പട്ടണവാതിൽക്കൽ വെച്ച് പടയെ മടക്കിക്കളയുന്നവർക്ക് വീര്യബലവുമായിരിക്കും. വരുന്നതായ സഹസ്രാബ്ദ രാജ്യത്തിലേക്കാണ് ഇത് നോക്കുന്നത്. വടക്കേ രാജ്യമായ എഫ്രീമിന്റെ വീഴ്ചയുടെ കാരണമായത് അവരുടെ നികളമാകുന്നു. അവർ നികളത്തിന്റെ ഒരു കിരീടം ധരിച്ചിരുന്നു. എന്നാൽ ദൈവം അവരെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുമ്പോൾ അതൊരു മഹത്വമുള്ള കിരീടമാകുന്നതാണ്. ഏഴാം വാക്യം, എന്നാൽ ഇവരും വീഞ്ഞുകുടിച്ച് ചാഞ്ചാടുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു. പുരോഹിതനും പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും വീഞ്ഞുകുടിച്ച് മത്തരാകുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു. അവർ ദർശനത്തിൽ പിഴച്ചു, ന്യായവിധിയിൽ തെറ്റിപ്പോകുന്നു. ഇവിടെ വടക്കേ രാജ്യത്തിലെ നേതാക്കന്മാരെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചാലും മദ്യപാനം അവരുടെ ദർശനം കളഞ്ഞു, അവരുടെ ന്യായവിധി തെറ്റിച്ചു. നേതൃസ്ഥാനത്തിരിക്കുന്നവർ യാതൊന്നിനാലും സ്വാധീനിക്കപ്പെടുവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ വന്നെന്നാൽ അവർ തെറ്റിപ്പോകും. പണത്താലോ അതുപോലെ ഏതെങ്കിലും സുഖസൌകര്യങ്ങളാലോ ഒന്നും അവർ സ്വാധീനിക്കപ്പെടരുത്. സാരമില്ല എന്ന് ചിന്തിക്കുന്നത് വലിയ വിനയായിരിക്കും. മദ്യപാനം ഒരിക്കലും ഒരു വ്യക്തിയെ ശരിയായ വഴിയിൽ നിലനിർത്തുകയില്ല. അവന്റെ കുടുംബം നശിക്കുന്നതായി കാണുവാൻ സാധിക്കും. അത് വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും രാജ്യങ്ങളെ തന്നെയും നശിപ്പിക്കും. നശിപ്പിച്ചിട്ടുമുണ്ട്. മദ്യപാനം ഏത് നിലവാരത്തിലും ദൈവവചനം അംഗീകരിക്കുന്നില്ല. ഒരു ന്യായീകരണവും അതിന് പറയേണ്ടതുമില്ല. പതിമൂന്നാം വാക്യത്തിൽ, ആകയാൽ അവർ ചെന്ന് പുറകോട്ട് വീണ് തകർന്ന് കുടുക്കിലകപ്പെട്ട് പിടിപെടേണ്ടതിന് യഹോവയുടെ വചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്നായിരിക്കും. യെശയ്യാവിനെ സാധാരണക്കാരന്റെ പ്രവാചകൻ എന്ന് വിളിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ പല വ്യാഖ്യാതാക്കളെയും പ്രേരിപ്പിച്ച ഒരു ഭാഗമത്രേ ഇപ്പോൾ ഞാൻ വായിച്ചത്. അധ്യാപനം സാവധാനവും ക്ഷമയോടുകൂടിയതും നിരന്തരവുമായ ഒരു പണിയാകുന്നു പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞതുപോലെയാണ് ആത്മീക സത്യങ്ങൾ പോലും പഠിപ്പിക്കേണ്ടത്. ഉദാസീനനും മടിയനുമായൊരു വ്യക്തിക്ക് ദൈവം എടുപിടിയെന്ന് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ജനങ്ങൾ വിശ്വാസത്യാഗത്തിലേക്ക് വഴുതി വീണ ഒരു കാലയളവിൽ ആത്മിക സത്യങ്ങൾ പങ്കുവയ്ക്കുന്നത് വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. തങ്ങളുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് സംതൃപ്തരല്ലാത്ത അനേകം വിശ്വാസികൾ ഇന്നുണ്ട്. തുറന്നു പറഞ്ഞാൽ അവർ ദൈവവചനത്തിൽ അജ്ഞരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ കേൾക്കും, എവിടെയെങ്കിലും ഒരാഴ്ച ധ്യാനത്തിലിരുന്നാൽ അല്ലെങ്കിൽ കുറെ നാൾ ഉപവാസം കഴിച്ചാൽ അവരുടെ സകല പ്രശ്നങ്ങളും മാറിക്കിട്ടുമെന്ന്. പ്രശ്നങ്ങൾ എന്നതുകൊണ്ട് അവരെ അർത്ഥമാക്കുന്നത് വീട്ടിലെ സാമ്പത്തികമാകാം, രോഗമാകാം, മക്കളുടെ പ്രശ്നങ്ങളാകാം. പിന്നെ അതിനുള്ള ഓട്ടമായി കുറുക്കുവഴികൾ. അവിടെ ചെന്ന് അവർ തങ്ങളുടെ വിവാഹബന്ധത്തിലെ പ്രശ്നം കൈകാര്യം ചെയ്യുവാനോ, അമ്മായിയമ്മയുമായി ചേർന്നു പോകുവാനുള്ള എളുപ്പവഴിയോ, തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട വിധമോ, എങ്ങനെ ഒരു നല്ല ജോലിക്കാരനാകാമെന്നോ ഒക്കെ പഠിക്കും. അതെ, ശരിയാണ്, പലതും പഠിക്കും, പഠിക്കാതിരിക്കില്ല. എന്നാൽ ഞാൻ തുറന്നു പറയട്ടെ സുഹൃത്തെ, ഒരു ചെറിയ കോഴ്സ് കൊണ്ടോ ഏതോ വലിയ വികാരാനുഭവം കൊണ്ടോ താങ്കളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. ക്രിസ്തീയ ജീവിതത്തിൽ വിജയത്തിന് കുറുക്കുവഴിയൊന്നുമില്ല. ഒരു ദൈവപൈതലായി വളരുവാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ആയത് സാധാരണയും ഏവർക്കും അറിയാവുന്നതുമാണ്. അതെ, ദൈവവചനത്തിൽ ദൈനംദിനം ഇറങ്ങിച്ചെല്ലുന്നതാണ് ആ മാർഗം. ദൈവത്തിന്റെ വചനം ഇസ്രായേലിന് നൽകിയത് ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെയൽപ്പം അവിടെയൽപ്പം എന്ന വിധത്തിലായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? ഇസ്രായേൽ അത് അനുസരിച്ചില്ല. അവർ പുറകോട്ടു പോയി. അവർ പിന്മാറിയ അവസ്ഥയിലായിരുന്നു. ഇന്ന് ഇതേ അവസ്ഥയിലുള്ള അനേകം വിശ്വാസികളുണ്ട്. അവർ മറ്റാരേക്കാളും ബലഹീനരാകുന്നു എന്നതല്ല, പിന്നെയോ അവർ ദൈവവചനത്തിൽ ആവശ്യത്തിന് സമയം ചെലവഴിക്കുകയില്ല എന്നതാണ് അവരുടെ പ്രശ്നം. വായിച്ചാൽ തന്നെ ചിന്തിച്ച് വായിക്കില്ല. ഒരു ചടങ്ങ് നിർവഹിക്കാൻ കിട്ടുന്നതൊക്കെ വായിക്കും. എന്തെങ്കിലും മനസ്സിലായാൽ തന്നെ അത് അനുസരിക്കില്ല. ഇവിടെയൽപ്പം അവിടെയൽപ്പം, എന്തൊരു മാർഗം! അത്ര രസമായി തോന്നില്ല. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ വളരുവാനുള്ള മാർഗം അത് മാത്രമാണ്. 14 വാക്യം നോക്കിക്കാട്ടെ. ഇനിയും യഹൂദയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് യെരുശലേമിലെ ഈ ജനത്തിന്റെ അധിപതികളായ പരിഹാസികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. വടക്ക് ഇസ്രായേലിന് വരുന്നതായ ന്യായവിധി തെക്ക് യഹൂദയ്ക്കും ഒരു മുന്നറിയിപ്പായിരിക്കേണ്ടതാണ്. എഫ്രയീം യെരുശലേമിനോട് സംസാരിക്കുന്നു. യെരുശലേം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു. ദൈവവചനം ഇന്ന് നമ്മോടെല്ലാം സംസാരിക്കുന്നു. ദൈവം ഈ പുസ്തകം ഇന്നലെയല്ല, നാളെ എഴുതിയതുപോലെ തോന്നുന്നില്ലേ? എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്! വാസ്തവത്തിൽ ഇത് നാളത്തെ വർത്തമാന പത്രത്തിന്റെ മുൻപിലാണെന്നോർക്കണം. സംഭവങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. 15 വാക്യം: ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു. പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്തു വരികയില്ല. ഞങ്ങൾ ഫോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. എന്താണ് ഈ മരണത്തോടും പാതാളത്തോടുമുള്ള ഉടമ്പടി? എതിർക്രിസ്തുവുമായി ഭാവിയിൽ ഇസ്രായേൽ ഉണ്ടാക്കുവാൻ പോകുന്ന ഉടമ്പടിയെക്കുറിച്ച് ദാനിയേൽ നമ്മോട് പറയുന്നുണ്ട്. വരുവാനുള്ള പ്രഭു അധർമ്മമൂർത്തി, അഭക്തനായവൻ, സമുദ്രത്തിൽ നിന്നും കരയിൽ നിന്നുമുള്ള മൃഗം, സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്നവൻ. അവൻ എന്തെല്ലാം പേരുകളാണ് പറഞ്ഞിരിക്കുന്നതെന്നറിയാം. 16 വാക്യം: അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. മനുഷ്യരിൽ ഇന്ന് കാണുന്ന വ്യാജത്തിനും വഞ്ചനയ്ക്കുമുള്ള ഉത്തരമെന്താണ്? അത് മഹാപീഡനത്തിലേതുപോലെ തന്നെ ഇരിക്കുന്നു. ദൈവം അതിന്റെ ഉത്തരം ഇതിനോടകം നൽകിക്കഴിഞ്ഞു. ഇതൊരു അടിസ്ഥാനമാകുന്നു, ശോധന ചെയ്ത കല്ലാകുന്നു, വിലയേറിയ മൂലക്കല്ലാകുന്ന ഉറപ്പുള്ള അടിസ്ഥാനം. ഇത് വിശ്വസിക്കുന്ന ഒരുവൻ ധൃതിപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അവന് കർത്താവിൽ വിശ്രമിക്കാവുന്നതാണ്. 1 പത്രോസ് 2:6-8 വാക്യങ്ങളിൽ അവനെക്കുറിച്ച് പറയുന്നു: ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായകയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമരിക്കുന്നു. ഈ കല്ല് ക്രിസ്തുവാകുന്നു എന്ന് ശിമോൻ പത്രോസ് വ്യക്തമാക്കുന്നു. പതിനേഴാം വാക്യം, ഞാൻ ന്യായത്തെ അളവ് ചരടും നീതിയെ തൂക്കുകട്ടയുമാക്കി വയ്ക്കും, കൽമഴ വ്യാജ ശരണത്തെ നീക്കിക്കളയും, വെള്ളം ഒളിപ്പിടത്തെ ഒഴുക്കിക്കൊണ്ടുപോകും. ഈ ജനത്തിന്മേൽ ന്യായവിധി സാവധാനം വരുവാൻ പോകുന്നു. അതെങ്ങനെ ഇന്ന് വരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ചിലപ്പോൾ അത് പെട്ടെന്ന് വന്നു എന്ന് വരാം. എന്നാൽ സാവധാനത്തിലുള്ള ന്യായവിധി പെട്ടെന്നുള്ള ന്യായവിധിയേക്കാൾ ഭയങ്കരമാണ് കേട്ടോ. കാരണം സാധാരണ സാവധാനം വരുന്നത് പെട്ടെന്ന് തിരിച്ചറിയുവാൻ വയ്യാത്ത സ്ഥിതിയിൽ നാം എത്താറുണ്ട്. നാം അത് തുടങ്ങുമ്പോൾ അതിനോട് പരിചയിച്ചു പോകും. എന്നാൽ വലിയ വിപത്തിലേക്കത് നമ്മെ കൊണ്ടെത്തിക്കും. ഇരുപതാം വാക്യം, കിടക്ക ഒരുത്തിന് നിവർന്നു കിടപ്പാൻ നീളം പോരാത്തതും പുതപ്പ് പുതപ്പാൻ വീതി പോരാത്തതും ആകും. താങ്കൾ എവിടെയെങ്കിലും താമസിക്കുവാൻ ചെന്നപ്പോൾ പുതയ്ക്കുവാൻ നീളവും വീതിയും വേണ്ടത്രയില്ലാത്ത പുതപ്പ് താങ്കൾക്ക് തന്നുവെന്നിരിക്കട്ടെ. ഇതുവരെ ആ അനുഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കണം. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതിനാൽ എനിക്കറിയാം. കഴുത്തറ്റം കൊണ്ടുവരുവാൻ ശ്രമിക്കുമ്പോൾ കാലിൽ നിന്നും പുതപ്പ് പോകും, കാലിൽ ഇടുവാൻ നോക്കുമ്പോൾ കഴുത്തിൽ നിന്നും മാറും. പകുതി പുതച്ചതുകൊണ്ട് എന്താണ് വിശേഷം? നിങ്ങളുടെ നീളത്തേക്കാൾ കുറഞ്ഞ നീളമുള്ള കിടക്കയിൽ നിങ്ങൾ ഉറങ്ങുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? കാൽ വെളിയിൽ കിടക്കുന്ന കട്ടിൽ, ഓ സാരമില്ല, ശരീരം മുഴുവൻ കിടക്കയിലാണല്ലോ എന്ന് പറഞ്ഞാൽ ഉറക്കം വരുമോ? അതൊരിക്കലും നല്ലതല്ല. ദൈവം ഈ ജനത്തോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ കിടക്കയാണ് തരുന്നത് എന്നത്രേ. പുതപ്പും നീളം പോരാത്തതാണ്. അപ്പോൾ മുതൽ ദൈവത്തിന്റെ ന്യായവിധി വരും. 100 വർഷത്തോളം അത് യഹൂദയുടെ മേൽ വന്നില്ല, എന്നാൽ ഒടുവിൽ അത് വരിക തന്നെ ചെയ്തു. ഈ അധ്യായത്തിന്റെ ബാക്കിയുള്ള ഭാഗം ഗോതമ്പിന്റെയും കളയുടെയും ഉപമ പോലെ തന്നെയാണ്. അവൻ വിവിധ തരത്തിലുള്ള ധാന്യത്തെക്കുറിച്ച് പറയുന്നു. അവ മെതിക്കുന്ന വിവിധ വിധങ്ങളും അവൻ പറയുന്നു. 25-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. നിലം നിറപ്പാക്കിയിട്ട് അവൻ കരിഞ്ജീരകം വിതയ്ക്കുകയും ജീരകം വിതറുകയും ഗോതമ്പ് ഉഴവ് പൊളിയിലും യവം അതിനുള്ള സ്ഥലത്തും ചെറുഗോതമ്പ് അതിന്റെ അറ്റത്തും ഇടുകയും ചെയ്യുന്നില്ലയോ? ഇനിയും 26 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അങ്ങനെ അവന്റെ ദൈവം അവനെ യഥാക്രമം ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ടും മെതിക്കുന്നില്ല, ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. കരിഞ്ജീരകം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുകയത്ര ചെയ്യുന്നത്. മെതിക്കയിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ? അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയില്ലയോ? അവൻ അതിനെ ചതച്ചു കളയുകയില്ല. അതും സൈന്യങ്ങളുടെ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു. പെട്ടെന്ന് പൊഴിഞ്ഞു പോകാറുള്ള ധാന്യം കൊയ്തെടുക്കുന്നതിലും മെതിക്കുന്നതിലും ഒരു കർഷകൻ വളരെ ശ്രദ്ധാലുവായിരിക്കേണ്ടതാണ്. ഓരോ ധാന്യവും വ്യത്യസ്തമാണ്. ഇവിടെ പ്രവാചകൻ പറയുന്നത് ഇതേ വിധത്തിലാണ് ദൈവം ന്യായം വിധിക്കുന്നതെന്നത്രേ. ന്യായവിധി കൊയ്ത്തിനോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നു. തങ്ങളുടെ മേൽ വരുന്നതായ ന്യായവിധിയുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളെയോ രാഷ്ട്രത്തെയോ ആശ്രയിച്ചാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, താങ്കൾ കഠിനവും ദൈവത്തെ നിരസിക്കുന്നതുമായ വ്യക്തിയാകുന്നു എങ്കിൽ ന്യായവിധിയും കഠിനമായിരിക്കും. ചിലരെ വളരെ ശക്തമായി അടിച്ചെങ്കിൽ മാത്രമേ അവർ ശരിയായ ബോധത്തിലേക്ക് വരൂ. ഒരു വ്യക്തി പറഞ്ഞത്, ദൈവം എന്റെ ഭാര്യയെയും 2 മക്കളെയും എന്നിൽ നിന്ന് അകറ്റിയതിന് ശേഷമാണ് ഞാൻ ശരിയായ ബോധത്തിലേക്ക് വന്നത്. ഞാൻ അത്രമാത്രം കഠിനഹൃദയനായ പാപിയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദൈവം താങ്കളെ മെതിക്കും, താങ്കൾ കഠിന വേദന അനുഭവിക്കും. താങ്കൾ ഒരു കഠിനഹൃദയനെങ്കിൽ ന്യായവിധിയും കഠിനമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 13:30 യേശു കർത്താവ് പറഞ്ഞു, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചുകൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവയ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 13:41 കർത്താവ് വീണ്ടും പറഞ്ഞത്, മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തിൽ നിന്നും എല്ലാ ഇഴർച്ചകളെയും അധർമ്മവും പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളയിൽ ഇട്ടുകളയും. ഇതെത്ര ഭയങ്കരമായിരിക്കുന്നില്ലേ? നാം തന്നെയാണ് നമുക്കുള്ള ശിക്ഷ തീരുമാനിക്കുന്നത്. നാം അവനെ ശ്രദ്ധിക്കുമെങ്കിൽ, അനുസരിക്കുമെങ്കിൽ, അവന്റെ വഴികളിൽ തന്നെ മുൻപോട്ടു പോകുവാൻ സമർപ്പിക്കുമെങ്കിൽ അവൻ നമ്മെ ഗോതമ്പിന്റെ കൂടെ ഇടുകയും ശിക്ഷയുടെ കാഠിന്യത്തിൽ നിന്ന് നമ്മെ ഒഴിവാക്കുകയും ചെയ്യും. പ്രിയ സുഹൃത്തെ, സ്വയം വഞ്ചിക്കപ്പെടരുത്. ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. ആർക്കും അവന്റെ കയ്യിൽ നിന്നും നമ്മെ വിടുവിക്കാനാവില്ല. ദൈവം ന്യായാധിപതിയാണ്, എന്നാൽ അവൻ സ്നേഹവാനായ പിതാവും കൂടിയാണ്. താങ്കൾക്ക് അവനെ ആ നിലയിൽ തന്നെ, അതെ, സ്നേഹവാനായ പിതാവായി തന്നെ കാണാൻ ഇടയാകട്ടെ. അതിന് താങ്കൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, അവനെ രക്ഷകനായി സ്വീകരിക്കുകയാണ്. ഇന്ന് അപ്രകാരം താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ താങ്കൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിക്കുമോ? കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായ ആലോചനകൾക്കായി വീണ്ടും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതായ അതിമഹത്തായ ദൈവിക ആലോചനകൾ ഞങ്ങൾ കർത്താവെ ഏറ്റവും അധികം ഗൌരവത്തോടുകൂടെ സ്വീകരിപ്പാനും പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരുവാനും സഹായിക്കണമേ. ഇന്ന് അവിടുത്തെ വചനം ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തക പഠനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ അറിയിച്ചാലും. ഇന്നത്തെ പഠനം താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. താങ്കളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുപോലെ ഞങ്ങളുടെ മെയിലിംഗ് ലിസ്റ്റിൽ താങ്കളുടെ പൂർണ്ണ മേൽവിലാസം ചേർക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയതും ഇന്ന് തന്നെ ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. ഇമെയിൽ ഐഡി: malayalam.ttb@radio882.com. ഞങ്ങളുമായി നേരിൽ ഉടൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ 9447767378 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ വിളിക്കുവാൻ 0469270024, 0469270024 എന്ന നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടികൾ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് radio882.com.
കയാലാഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാക്കയാലാഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ?
അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ?
ഞാൻ നിന്നെ കൈവിടുമോ?